എന്നാൽ ഇന്ന് രാത്രിയിലും പ്രവചന വിഷയമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. മാത്രമല്ല ദാനിയേലിന്റെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആ വചനം എടുക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. നമുക്കറിയാം ദാനിയേലിന്റെ പുസ്തകം എഴുതിയത് ബാബിലോൺ പ്രവാസത്തിൽ കിടന്നുകൊണ്ടാണ്. അപ്പോൾ ആ ബാബിലോൺ പ്രവാസത്തിൽ യഹൂദന്മാർ കടന്നുപോയപ്പോൾ ബാലനായ ദാനിയേലിനെയും അവിടോട്ട് പിടിച്ചുകൊണ്ടുപോയി. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഉറപ്പിച്ചു, ദാനിയേലിന്റെ പുസ്തകം ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തുന്നത് ബാബിലോൺ പ്രവാസത്തിൽ കിടക്കുമ്പോഴാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് അടുത്തയാഴ്ച കടന്നു പോകാം. എന്നാൽ ആ വിഷയത്തുള്ള ബന്ധത്തിൽ പ്രവചനപരമായിട്ട് ഒരു പ്രത്യേക വിഷയം, നമ്മൾ സാധാരണ ധ്യാനിക്കാത്തൊരു ഭാഗം ചിന്തിക്കുവാനാണ് ഇന്ന് രാത്രിയിൽ പ്രേരണ തോന്നിയിരിക്കുന്നത്. നമുക്ക് ലേവിയ പുസ്തകം 25 അധ്യായം ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 25. നമ്മൾ പ്രവചന വിഷയത്തുള്ള ബന്ധത്തിൽ സാധാരണ ചിന്തിക്കാത്ത ഒരു വേദഭാഗമാണ്. എന്നാൽ ഇന്ന് സന്ധ്യയിൽ അല്പസമയം ആ വേദഭാഗം പ്രവചന വിഷയപരമായിട്ട് എടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ 25 അധ്യായം കടന്നു വരുമ്പോൾ നമുക്കറിയാം ലേവിയ പുസ്തകത്തിൻ്റെ അവസാനത്തെ ചാപ്റ്റേഴ്സിലേക്ക് വരികയാണ്. ദൈവവർക്ക് കൊടുത്ത പ്രമാണങ്ങളുള്ള ബന്ധത്തിൽ ഈ 25 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മുഴുവൻ എടുത്തു പറയുന്നത് ശബത്തിനെ കുറിച്ച്, എല്ലാ ആഴ്ചയിലുമുള്ള ശബത്ത്, ഒരു മാസത്തിൽ വരുന്ന ശബത്ത്, ഒരു വർഷത്തിൽ വരുന്ന ഇയർലി ശബത്ത്, അത് കഴിഞ്ഞിട്ട് 49 വർഷം കഴിഞ്ഞ് 50 വർഷത്തിൽ വരുന്ന ശബത്ത്, ഇങ്ങനെ ശബത്തിനോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുക്കുന്ന ചില പ്രമാണങ്ങളാണ് ലേവ്യർ 25 നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം തിരുവചനം പരിശോധിക്കുമ്പോൾ ശബത്തിനോടുള്ള ബന്ധത്തിൽ ദൈവം വളരെ കർക്കശമായിട്ട് പ്രമാണം കൊടുത്തിരുന്നു. ഉദാഹരണമായിട്ട് 10 കൽപ്പന എടുത്താൽ 10 കൽപ്പനയിൽ ഒരു കൽപ്പന ശബത്തിനെ ആചരിക്കണമെന്നുള്ളതാണ്. വളരെ നിർബന്ധമായി ദൈവം 10 കൽപ്പനയിലും അതുപോലെ തന്നെ ഒരു യഹൂദന്റെ ചരിത്രം അല്ലെങ്കിൽ ജീവിതം പരിശോധിച്ചാൽ എപ്പോഴും അവൻ റിമൈൻഡായി തീരുന്നത് ശബത്ത് എന്നുള്ള വിഷയമാണ്. എന്താണ്, 6 ദിവസം കഴിയുമ്പോൾ 7-ാം ദിവസം അവനൊരു ശബത്ത് വരുന്നുണ്ട്. അതിൻ്റെ ശേഷം 7-ാം മാസം കൂടാര പെരുന്നാൾ ആചരിക്കുന്നത് ഒരു ശബത്തിൻ്റെ അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാ 6 വർഷം കഴിയുമ്പോൾ 7-ാം വർഷം ശബത്ത് വർഷമാണ്. അത് കഴിഞ്ഞിട്ട് 6 ശബത്ത് വർഷം കഴിഞ്ഞ് 49 വർഷം തികഞ്ഞ് 50-ാം വർഷം വരുമ്പോൾ ജൂബിലി ഇയർ എന്ന് പറയുന്നത് വീണ്ടും അതൊരു വലിയ ശബത്തിൻ്റെ ദിവസമാണ്. നോക്കുക, എല്ലാ ആഴ്ചയിലും ശബത്ത്, 7-ാം മാസത്തിൽ ശബത്ത്, 7-ാം വർഷത്തിൽ ശബത്ത്, അങ്ങനെയുള്ള 7 ശബത്തിൻ്റെ വർഷങ്ങൾ കൂടുമ്പോൾ 50-ാമത്തെ വർഷം ജൂബിലി എന്ന് പറയുന്ന ശബത്ത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, എന്തിനാണ് ദൈവം 10 കൽപ്പനയിൽ ഈ ശബത്ത് ജീവിതത്തിൽ ആചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവരുടെ ജീവിതത്തിന്റെ ഉടനീളം ശബത്ത് എന്നുള്ള വിഷയം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു? ദൈവം ഈ ശബത്തിനോടുള്ള ബന്ധത്തിൽ പല പ്രമാണങ്ങൾ 25-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് ഹി വാണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ടു അസ്, നമ്മളോട് എന്തോ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ദൈവം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ പ്രാരംഭമായി ചിന്തിച്ചാൽ നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കിയപ്പോൾ എല്ലാം സ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ്. സകലവും നമ്മളിന്ന് ചിന്തിക്കുന്നതിലോ നിനയ്ക്കുന്നതിലോ ഉപരിയായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്, ദൈവത്തിനുണ്ടായിരുന്നത്. ഞാൻ എന്തുകൊണ്ട് ദൈവത്തിന് എന്നുള്ളത് ഞാൻ പറയാം. നോക്കുക, ശബത്തിന്റെ അനുഭവമായിരുന്നു മനുഷ്യനും ദൈവത്തിനും. എന്നാൽ മനുഷ്യന്റെ കരത്തിലോട്ട് ഈ ഭൂമിയെ ഏൽപ്പിച്ചു, മനുഷ്യൻ പാപം ചെയ്തു, ഈ ഭൂമിയുടെ അധികാരം സാത്താൻ പിടിച്ചെടുത്തു. നമ്മൾ നോക്കിയേ, മനുഷ്യന് ഭയമുണ്ടാകുന്നു, ലജ്ജയുണ്ടാകുന്നു, മരണമുണ്ടാകുന്നു, വേദനയുണ്ടാകുന്നു. ഭൂമിയുള്ള ബന്ധത്തിൽ മുള്ളും പറക്കാറയും മുളയ്ക്കുന്നു, ഭൂമിയുടെ നിലത്തിന്റെ വീര്യം കുറയുന്നു, കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നു, പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണ്ട. നോക്കുക, ദൈവം ഉണ്ടാക്കിയ മനോഹരമായ ഭൂമിയും മനുഷ്യനും വളരെ കഷ്ടങ്ങളും ദോഷങ്ങളും അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവനെ അനുഗ്രഹിച്ച ശബത്തിന്റെ ബ്ലെസ്സിങ് അവന് നഷ്ടപ്പെട്ടിട്ട് വലിയ കഷ്ടതയിലേക്ക് അവൻ പ്രവേശിക്കുക. ദൈവത്തിന്റെ കാര്യം എന്നെടുത്തോട്ടെ, ദൈവത്തിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മനുഷ്യനോട് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവൻ ചെയ്തു, അവൻ കഷ്ടം അനുഭവിക്കട്ടെ, അവൻ അതിന്റെ തിക്തഫലം അവൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് വേണമെങ്കിൽ ദൈവത്തിന് കൈവിടാമായിരുന്നു. ദൈവം അത് ചെയ്തില്ലേ? ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ദൈവത്തിന്റെ ശബ്ദത്തിനും ഭംഗം വന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ഒരു കൊച്ചുമോളെ മോളെയും കൊണ്ട് ഞാൻ റോഡ് സൈഡിൽ ഇരിക്കുകയാണ്, അവിടെ ഒരു പുൽമേടിൽ ഇരിക്കുകയാണ്, വലിയ ട്രക്കുകൾ ഫാസ്റ്റായിട്ട് ആ റോഡിൽ ഓടിപ്പോകുന്നുണ്ട്. മോളോട് പറഞ്ഞു, മോളെ നീ ഓടിപ്പോയി ആ റോഡിലൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഇല്ല ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുകയാണ്. എന്നാൽ ഞാൻ അവിടെ അല്പം വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയൊരു ട്രക്ക് പാഞ്ഞു വന്നപ്പോൾ എൻ്റെ മോൾ ഓടിപ്പോയി ആ വണ്ടിയുടെ മുന്നിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഒരപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്യും? അവളെ അനുസരിക്കാതെ പോയതല്ലേ, അവൾ ആ ട്രക്കിന്റെ കീഴിൽ പോകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുമോ? ഇല്ലേ? ഒരപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സകല ശക്തിയും ഉപയോഗിച്ച് ഞാൻ ഓടിപ്പോയി അവളെ ആ ട്രക്കിന്റെ കീഴിൽ നിന്ന് വലിച്ച് രക്ഷിപ്പാനായിട്ട് ശ്രമിക്കും. ഒരു ലോകത്തിലുള്ള ഒരു പിതാവ് അങ്ങനെ മക്കളോട് ചെയ്യുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വാസ്തവത്തിൽ മനുഷ്യനെ ആ വിധത്തിൽ രക്ഷിപ്പാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ ശബത്തിന് ഭംഗം വരികയാണ്, ദൈവത്തിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരികയാണ്, വാസ്തവത്തിൽ ദൈവത്തിന്റെ ശബത്തിന് കഷ്ടമുണ്ടാകുകയാണ്. ദൈവത്തിന് വേണമെങ്കിൽ ശബത്ത് പിടിക്കാമായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ ശബത്തിന് ഭംഗം വരികയാണ്. എങ്ങനെ ഭംഗം വന്നു? ദൈവം എന്ത് ചെയ്യുകയാണ്? പ്രവർത്തന നിരതനാകുകയാണ്, മനുഷ്യനെ വീണ്ടെടുക്കുന്നു, ഈ ലോകത്തെ വീണ്ടെടുക്കുന്നു. അതിന്റെ കാര്യങ്ങൾ ദൈവം ഒരുക്കുകയാണ്. ഒരുക്കിയിട്ട് അവസാനമായി സകലവും വീണ്ടെടുത്ത ശേഷം 1 കൊരിന്ത്യർ 15 വായിക്കുന്ന പോലെ ഈ രാജ്യം പിതാവായ ദൈവത്തിന്റെ കരത്തിലോട്ട് പുത്രൻ കൊടുക്കുകയാണ്. ദൈവം വീണ്ടും മനുഷ്യനോടുകൂടെ വന്ന് വസിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നഷ്ടപ്പെട്ടു പോയ ശബത്ത് മനുഷ്യനും ഭൂമിക്കും ദൈവത്തിനും നഷ്ടപ്പെട്ടു പോയ ശബത്ത് വീണ്ടും എല്ലാം റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്, എല്ലാം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മുടെ വിഷയം പ്രധാനമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശബത്തിനോടുള്ള ബന്ധത്തിൽ വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് എല്ലാം എടുക്കാൻ സമയമില്ല, നമ്മുടെ മുന്നിൽ അരമണിക്കൂറേ ഉള്ളൂ. എന്നാൽ ഈ അരമണിക്കൂർ വേണ്ടി ഞാൻ പറയട്ടെ, ഈ ശബത്ത് വീണ്ടും മനുഷ്യനും ഭൂമിക്കും എല്ലാം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതോടുള്ള ബന്ധത്തിലുള്ള പഠിപ്പീരും ഇതോടുള്ള ബന്ധത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ശിക്ഷയുമാണ് ഈ ലേവ്യ പുസ്തകം നമ്മൾ 25-ാം അധ്യായത്തിൽ ശബത്തിനോടുള്ള ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്നത്. പ്രാരംഭമായി എന്താണെന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. ശബത്തിനോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ അതിൻ്റെ ആദ്യത്തെ 3 വാക്യം ഒന്ന് വായിക്കാം. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം യഹോവയുടെ ശബത്ത് ആചരിക്കണം. ദൈവം ആദ്യം അവിടെ പറയുന്ന കൽപ്പന ശബത്ത് ആചരിക്കണം. 3-ാം വാക്യം, 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം, അവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിവള്ളിയുടെ വള്ളിത്തല മുറിച്ച് അനുഭവമെടുക്കണം, 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്ത് യഹോവയുടെ ശബത്തായിരിക്കണം. ഇവിടെ 7-ാം വർഷത്തിലുള്ള ശബത്തിനെ കുറിച്ച് പറയുകയാണ്, സ്വസ്ഥത എന്നുള്ളത് പറയുകയാണ്. പിന്നെ നമ്മൾ നോക്കിയേ, എല്ലാ ശബത്തും പറയുമ്പോൾ അവിടുത്തെ കീ നോട്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റ്. 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം നിങ്ങൾ വേലയൊന്നും ചെയ്യരുത്, റെസ്റ്റ്. 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം റെസ്റ്റ്, ശബത്ത്. പിന്നെ വരുന്ന ജൂബിലി ഇയർ, 50th ഇയർ നോക്കിയാലും വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു റെസ്റ്റ്. എല്ലാം ഒരു സ്വസ്ഥതയാകുന്നു. അവർ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് നാം കാണുന്നു. നമുക്ക് വീണ്ടും ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 6 കഴിഞ്ഞ് 7 എന്നുള്ളത് ശബത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ദേവാലയത്തിന്റെ മണി അടിച്ച് മനുഷ്യനെ എന്തോ ഓർപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ഒരു യഹൂദന്റെ ജീവിതത്തിൽ ഉടനീളം ശബത്തിനെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ, God was reminding that after 6th, the 7th is always a rest. 6 കഴിഞ്ഞ് 7 എപ്പോഴും ഒരു സ്വസ്ഥതയാണെന്നുള്ളത് ദൈവം പറയുകയാണ്. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം അവൻ സ്വസ്ഥത അനുഭവിക്കുക, 6 വർഷം വേല ചെയ്ത് 7-ാം വർഷം അവൻ സ്വസ്ഥത അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ള 6 ശബത്ത് വർഷം കഴിഞ്ഞാൽ വീണ്ടും അവൻ ജൂബിലി ഇയറിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം എന്തായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. വചനത്തിൽ പ്രത്യക്ഷമായ മനസ്സിലാക്കാൻ കഴിയുന്നതും അതുപോലെ മറഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങളുണ്ട്. വചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ സങ്കീർത്തനം 90:4 ഇങ്ങനെ വായിക്കുന്നുണ്ട്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ യാമം പോലെയാണ്. വീണ്ടും 2 പത്രോസ് 3:8 ഇങ്ങനെ വീണ്ടും വായിക്കുന്നു, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയുമാണ്. നോക്ക, അവിടെ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു, 1000 കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തോടാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കിയിട്ട് 6000 വർഷം ആയിട്ടേ ഉള്ളൂ, 6000 ഇയേഴ്സ്. നമ്മൾ വളരെ ദീർഘമായ പഠനം അതോടുള്ള ബന്ധത്തിൽ ഈ മനുഷ്യന്റെ ആയുസ്സിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തി തന്ന ചാർട്ടുകളും മറ്റും നമുക്കുണ്ട്. പ്രത്യേകിച്ച് കമ്പാനിയൻ ബൈബിൾ എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ ആ തലമുറകൾ ജീവിച്ച വർഷങ്ങൾ മുഴുവൻ കണക്കുകൂട്ടി ആദം മുതൽ ക്രിസ്തു വരെ ഏകദേശം 4000 വർഷമാണ്. ക്രിസ്തു മുതൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വരെ അനദർ 2000 ഇയർ ആണ്. ഈ കണക്കുകൂട്ടലിൽ ഏതാനും വർഷം, ഫ്യൂ ഇയേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് BC 4 AD 1 നമ്മൾ ചിന്തിക്കുന്ന 1 AD 1 ആരംഭിച്ചെന്നൊരു കണക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള 4 വർഷമോ 5 വർഷമോ ഉള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഒരു കണക്കിന്റെ വശമല്ലാതെ ഏകദേശം ആദം മുതൽ ക്രിസ്തു വരെ നമ്മൾ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ 4000 വർഷമാണ്. ക്രിസ്തു മുതൽ നാം ജീവിക്കുന്ന കാലം വരെ ഏകദേശം 2000 വർഷമായി. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് 6000 വർഷം തികഞ്ഞു അല്ലെങ്കിൽ തികയുകയാണ്. ഇനിയും കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വന്ന വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, 1000 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കാൻ പോവുകയാണ്. പ്രവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മടങ്ങി വന്ന് ഈ ലോകത്തിൽ ഭരിക്കുമ്പോൾ ഉള്ള 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ്. പ്രൊഫസിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ വെളിപാട് പുസ്തകം 21 അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ, 20 അധ്യായത്തിൽ മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ അത് 1000 വർഷമാണ് ഭരണമെന്നുള്ളത് വെളിപ്പാട് 20 മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും അത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ, 6 കഴിഞ്ഞിട്ട് 7 ശബത്താണ്. ഒരു ദിവസം 1000 സംവത്സരം പോലെയാണ്, 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. മനുഷ്യന് കൽപ്പിച്ചു തന്ന ദിവസങ്ങളുടെ അറുതി വരുന്നു, അന്ത്യം വരുന്നു എന്ന് പരോക്ഷമായി കിടക്കുന്ന പഠനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ആ 3-ാം വാക്യം ഒന്ന് നോക്കാം. യെസ്, ലേവ്യ പുസ്തകം 23 Leviticus 23 എടുക്കാം. 23:3 ദിവസത്തോടുള്ള ബന്ധത്തിൽ 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് ഒരു വേലയും ചെയ്യരുത്, നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളും അത് യഹോവയ്ക്കുള്ള ശബത്താണ്. 6 days thou shalt sow, നിനക്ക് 6 ദിവസം വേല ചെയ്യാം. 7th day is Sabbath, നിനക്ക് 6 ദിവസം വേല ചെയ്യാം, 7th day നിനക്ക് ശബത്താണ്. മാത്രമല്ല ദൈവമോട് പറയുമ്പോള് നോക്കുക, ഇതോടുള്ള ബന്ധത്തിൽ എടുത്തു പറയുന്നുണ്ട് അത് വിശുദ്ധ സഭായോഗമാണ്. ഇത് വിശുദ്ധ സഭായോഗമാണ്. നമ്മള് പ്രവചന പഠനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ സഖറിയാവിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. സഖറിയാ പ്രവചനം അതിൻ്റെ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിന് സംഭവിക്കുന്ന കാര്യം ഈ ശബത്തിനോടുള്ള ബന്ധത്തിൽ തന്നെ പഠിക്കുവാൻ കഴിയുന്നു. അതിൻ്റെ 14:20 വായിച്ചാൽ അന്നാളിൽ കുതിരകളുടെ മണികളിൽ മേൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. എന്താണ് വീണ്ടും വായിക്കുന്നത്? യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. യെരൂശലേമിൽ യഹൂദയിലുള്ള കലങ്ങളൊക്കെയും സൈന്യങ്ങളെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. ഒക്കെ ഇവിടെ യേശു ക്രിസ്തു മടങ്ങി വന്ന് ഈ ലോകത്തിൽ ഭരണം നടത്തുമ്പോൾ എല്ലാം വിശുദ്ധമാകും. ഇന്ന് ലോകം പാപം കൊണ്ടും മാലിന്യം കൊണ്ടും നിറഞ്ഞു കിടക്കുകയാണ്, അശുദ്ധി നിറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ എല്ലാം വിശുദ്ധമാകും. 7-ാം ദിവസം ശബത്തിനോടുള്ള ബന്ധത്തിൽ നമ്മെ പ്രാരംഭമായി പഠിപ്പിച്ചിരിക്കുന്നു അത് വാസ്തവത്തിൽ വിശുദ്ധമാണ്. അത് വിശുദ്ധ സഭായോഗത്തിന്റെ ദിവസമാണ്. ദൈവം വീണ്ടും മനുഷ്യരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാലിവിടെ നമ്മള് വളരെ പരിചയമുള്ള വാക്യമാണ് റോമലേഖനം 8:19-21 വായിച്ചാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകല സൃഷ്ടിയും ഈറ്റുതോടെ ഞരങ്ങുകയാണ്. All creation is groaning with pain. എന്തിനാണ്? അവർക്കൊരു വിടുതൽ ഉണ്ടാകണം. They need a liberation. സകല സൃഷ്ടിയും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മൃഗങ്ങൾ അന്യോന്യം കടിച്ചു കീറുന്നു, കൃഷിഭൂമി അതിന്റെ വിളവ് കൊടുക്കുന്നില്ലേ. ഒരു ഭാഗത്ത് കൊടുങ്കാറ്റും ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കവും വരുമ്പോൾ മറുഭാഗത്ത് വരൾച്ചയും വെള്ളമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്നു. നോക്കുക, എല്ലാ സൃഷ്ടികളും ഡിക്കൈ, എല്ലാം അഴുകുകയും ചെയ്യുകയും കൊല്ലുകയും മരിക്കുകയും. ഈ സകല സൃഷ്ടികളും വാസ്തവത്തിൽ റോമർ 8 വായിച്ചിരിക്കുന്ന പോലെ ഇറ്റ് ഈസ് ഗ്രോണിങ് വിത്ത് പെയിൻ, അത് മുഴുവൻ ആ ഈറ്റുന്നതോടെ ഞരങ്ങുകയാണ്. എന്തിനാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു റിഡംഷന് വേണ്ടിയാണ്. നമ്മൾ ഈ ശബ്ദത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ സകലവും വിശുദ്ധമാകുമെന്ന് മാത്രമല്ല, മൃഗജാലങ്ങൾക്ക് പോലും വിടുതൽ ലഭിക്കുന്ന ചരിത്രം നമ്മൾ കാണുന്നു. ഞാൻ ഒന്ന് രണ്ട് വേദഭാഗം വായിച്ചു കേൾപ്പിക്കാം, നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ സന്തോഷിക്കുന്ന വേദഭാഗമാണ്. നമുക്ക് യെശയ്യാപ്രവചനം എടുക്കാം. യെശയ്യാപ്രവാചകനാണ് ഏറ്റവും കൂടുതൽ ഈ 1000 ആണ്ട് വായിച്ചയെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. യെശയ്യാപ്രവചനം 11 എടുക്കാം. യെശയ്യാ ചാപ്റ്റർ 11, 11 അതിൻ്റെ 6 വാക്യമാക്കി, 6-9. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസുവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊത്തിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുക, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യൻ ഒരിക്കലും ഇമാജിൻ ചെയ്യാനൊക്കില്ലേ, സിംഹം കാള പുല്ല് തിന്നുന്ന പോലെ പുല്ല് തിന്നുകയാണ്. ഒരു സിംഹവും പശുവിന്റെ കുട്ടിയും ഒരു രാടിന്റെ കുട്ടിയും ഒക്കെ ഒന്നിച്ചു മേയുകയാണ്. കരടിയും ഒരു ആട്ടിൻകുട്ടിയും ഒന്നിച്ച് മേയുകയാണ്. മൃഗങ്ങളൊക്കെ ഇന്ന് കാർണിവറസ് അല്ലെങ്കിൽ മാംസഭോജികളായി കടിച്ചു കീറി അന്യോന്യം കൊന്നൊടുക്കുന്നെങ്കിൽ, വളരെ എടുത്ത തിരുവചനത്തിൽ പറഞ്ഞു ഈ കാർണിവറസ് ആയിട്ടുള്ള സിംഹവും മറ്റും പുല്ല് തിന്നുകയാണ്, പശുവിനെ പോലെ പുല്ല് തിന്നുകയാണ്. വീണ്ടും നമുക്ക് നോക്കാം 7 അതിൻ്റെ 7 നോക്കിയാട്ടെ. 7 യെശയ്യാപ്രവചനം 7, 1-2 ഭാഗങ്ങൾ മാത്രം ആ ദിവസത്തിന്റെ അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. 7:21-22 വാക്യം, 21 ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും 2 വളർത്തും, അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊച്ച കഴിക്കും, ദേശത്ത് ശേഷിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. ഒരു പശുവിനെ വളർത്തി നോക്കുക, അതിന്റെ പാലിന്റെ പെരുപ്പം കൊണ്ട് തൈര് തന്നെ കൊച്ച കഴിച്ച് ദേശത്ത് ശേഷിച്ചിരിക്കുന്നവർ തൈരും തേനും കഴിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തെല്ലാം രാസ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷിഭൂമിയും മൃഗജാലങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ കിട്ടുവാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കും തോറും ഭൂമി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ രോഗങ്ങൾ വർദ്ധിക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ഭൂമി വിളവ് കൊടുക്കുന്നില്ല. എന്നാല് അന്ന് എന്ത് സംഭവിക്കും? ഭൂമിയെ ശമിച്ചിരിക്കുന്ന ശാപം മാറി. നോക്കുക, ഈ ഭൂമി അതിന്റെ വിളവ് തരികയും മൃഗജാലങ്ങൾ അതിന്റെ പശുക്കളൊക്കെ അതിന്റെ തരണ്ട പാലുകൾ തന്ന് ഭൂമി വലിയ അനുഗ്രഹത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ, യെശയ്യാവ് 65:25 വാക്യം, ഐശയ്യാ 65:25. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് രാജ്യമേറ്റെടുക്കുമ്പോൾ നോക്കുക, ഈ ലോകത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ മറ്റൊരു വാക്യം ഐശയ്യാ 65:25. അവിടെ വീണ്ടും വായിക്കുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും സിംഹം കാളയെന്ന പോലെ വൈക്കോൾ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യലും യഹോവയുടെ അരുളപ്പാട്. ഞാനിവിടെ നിർത്തട്ടെ. മൃഗജാലങ്ങളിൽ, സസ്യജാലങ്ങളിൽ, മനുഷ്യജീവിതങ്ങളിൽ എന്ന് വേണ്ട, ശാപഗ്രസ്തമായ ഭൂമിക്ക് മുഴുവൻ വ്യത്യാസം വരും, എല്ലാത്തിനും വ്യത്യാസം വരും. കർത്താവ് മടങ്ങി വരുമ്പോൾ അത് സംഭവിക്കുകയാണ്. നോക്കുക, യഹൂദനോടുള്ള ബന്ധത്തിൽ നോക്കുക, ഇതിന്റെ ഓർമ്മ കൂടെയാണ്, അല്ലെങ്കിൽ ഈ ശബത്തിനെ കുറിച്ച് റിമൈൻഡ് ചെയ്യുകയാണ്. അവർക്ക് അങ്ങനെ ഒരു അനുഭവം വരാൻ പോകുന്നു. അവരുടെ മഷിയ മടങ്ങി വരുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ യഹൂദനോട് ദൈവം പറഞ്ഞു, നീ എന്നെ അനുസരിച്ചാൽ ഇതിന്റെ പ്രതീകമായി നീ നിന്റെ ദേശത്ത് പാർത്ത് മറ്റ് രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ നീ അനുഗ്രഹത്തോടെ വസിക്കും. അവർക്ക് ഈ അനുഗ്രഹങ്ങൾ ഇന്നും അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് യഹോവയായ ദൈവത്തെ കുറിച്ച് ലോകത്തിന് പഠിപ്പിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ദൈവം അതിനാണ് അവരെ തിരഞ്ഞെടുത്തത്. എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവരുടെ മനസ്സിൽ അവിശ്വാസം കടന്നു വരികയാണ്. യെസ്, അവിശ്വാസം കടന്നു വന്നു. അവിശ്വാസം കടന്നു വന്ന് എന്താണ്? ദൈവം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങള് 6 വർഷം നിങ്ങൾ വേല ചെയ്തിട്ട് 7 വർഷം നിങ്ങൾ കൃഷി ചെയ്യരുത്. ലെവിറ്റിക്കസ് 25:25-28 തൊട്ടുള്ള വാക്യം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ദേശത്ത് നിർഭയമായി വസിക്കും, ഭൂമി അതിൻ്റെ ഫലം തരും, നിങ്ങൾ തൃപ്തരായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. എന്നാൽ 7 സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്തിരുന്നെന്ന് നീ പറഞ്ഞുവല്ലോ. പ്രശ്നമൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ മനസ്സിലൊരു അവിശ്വാസം വരികയാണ്. 7 സംവത്സരത്തിൽ കൃഷി ചെയ്യാൻ പാടില്ലേ? അവരുടെ മനസ്സിൽ അവിശ്വാസം വരികയാണ്. അവരുടെ മനസ്സിൽ വരുന്ന ചോദ്യം, ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ദൈവം എന്താ പറഞ്ഞത്? 21-ാം വാക്യം നോക്കിയേ. ദൈവം ഒരു അത്ഭുതം ചെയ്യും. 6 സംവത്സരത്തിൽ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തിലുള്ള അനുഭവം തരികയും ചെയ്യും. നിങ്ങൾ 6-ാം വർഷം കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 3 വർഷത്തിന്റെ വിളവ് തരും. 3 വർഷത്തിന്റെ വിളവ് ഒന്ന് ചിന്തിച്ചേ. 6-ാം വർഷം കൊയ്യേണ്ടതിന്റെ 3 ഇരട്ടി കൊയ്യും. 3 വർഷത്തേക്കുള്ള വിളവ് ഒന്നിച്ചങ്ങ് കൊടുക്കും. പക്ഷെ നമ്മള് പഠിച്ചു വന്നാൽ അവർക്കത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ലേ? യഹൂദനെ ദൈവം ഇതുപോലെ പഠിപ്പിക്കാൻ നോക്കി. നിങ്ങൾ എല്ലാ ദിവസവും 1 ദിവസത്തിന് ആവശ്യമുള്ള മന്നയെ പെറുക്കാമെന്ന് പറഞ്ഞു. അല്ല, ദൈവം പറഞ്ഞു 6-ാമത്തെ ദിവസം നിങ്ങൾക്ക് 2 ദിവസത്തിന്റെ മന്ന പെറുക്കാം. കാരണം 7-ാം ദിവസം കൂടെ നിങ്ങൾ വേല ചെയ്യരുത്. അന്ന് നിങ്ങൾ പെറുക്കുന്ന മന്ന അത് ചീഞ്ഞു പോകില്ല, അത് പുളിച്ചു പോകില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം അവരോട് പറയുകയാണ്, 6-ാം വർഷം നിങ്ങൾക്ക് 7 വർഷത്തിന്റെ വിളവ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ ചരിത്രം ഞാൻ പറയട്ടെ, 490 വർഷം യഹൂദനെ കൽപ്പന അനുസരിച്ചില്ലേ? 490 വർഷം അവനെ കൽപ്പന അനുസരിച്ചില്ലേ? 490 വർഷം അനുസരിക്കാതെ വന്നപ്പോൾ 70 വർഷം ദേശം ശബത്ത് അനുഭവിക്കണമായിരുന്നു. ബാബേലിലേക്ക് ദാനിയൽ ഉൾപ്പെടെയുള്ളവരെ പ്രവാസത്തിൽ അയക്കുന്നത് പ്രധാന കാരണം ഇതായിരുന്നു. 70 വർഷം അവർ ബാബേലിൽ പ്രവാസികളായി കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ 1-2 വാക്യം എന്ന് വായിക്കാം. ദാനിയൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ യെരമ്യാവ് 25-ാം അധ്യായം എടുത്താട്ടെ. യെരമ്യാവ്, ദൈവം പ്രവാസത്തിലേക്ക് അവരെ അയക്കുന്നതിന് മുമ്പ് ആവർത്തിച്ച് പ്രവാചകനിലൂടെ അവരോട് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു, നിങ്ങൾ എന്റെ വചനം അനുസരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രവാസികളാകാൻ പോവുകയാണ്. 25-ാം അധ്യായം യെരമ്യാവ് 25:8-10. അതുകൊണ്ട് സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായകൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായ ബാബേൽ രാജാവായ നെബുക്കദ്നേസറിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിന്റെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതവും പരിഹാസവിഷയും ശാശ്വത ശൂന്യമാക്കി തീർക്കും. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടി സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വാളിന്റെ വിളക്കിന്റെ വെളിച്ചവും അവരുടെ നിന്ന് നീക്കിക്കളയും. ഈ ദേശമൊക്കെയും ശൂന്യവും സമ്മനഹേതുവാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നോക്കിയാട്ടെ, ദൈവം എടുത്തു പറഞ്ഞു, 70 വർഷം നിങ്ങളെ ബാബിലോണിലോട്ട് അയക്കാൻ പോവുകയാണ്. എന്താ കാരണം? ദൈവത്തിന്റെ വചനം അവർ അനുസരിച്ചില്ലേ? 490 വർഷം അവർ ഈ വചനം അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരോട് കൽപ്പിച്ച വചനം പ്രമാണിക്കാതെ 70 വർഷം ശബത്ത് പ്രമാണിക്കാതിരുന്നതിന്റെ ഫലമായി ദൈവം അവരെ 70 വർഷത്തേക്ക് ബാബേൽ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് അയച്ചു. അതുള്ള ബന്ധത്തിൽ 2 ദിനവൃത്താന്തം 36:21 2 ദിനവൃത്താന്തം 36:21 ബാബേലിൽ അവർ പ്രവാസത്തിൽ പോയ പശ്ചാത്തലം നമ്മളിവിടെ കാണുകയാണ്. 2 ദിനവൃത്താന്തം 36:21 21-ാമത്തെ വാക്യം യെരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകൾ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. വളരെ വ്യക്തമായി രേഖപ്പെടുത്തി എന്തിനാണ് അവർ ബാബേലിലേക്ക് പോയത്. അവരുടെ കുഞ്ഞുങ്ങളെ ചങ്ങലയിൽ ബന്ധിച്ചു, അവരുടെ വീടുകൾ തല്ലി തകർത്തു, അവരടിമകളായി മാറി, അവരെ ബന്ധനസ്ഥരായി 70 വർഷം ബാബേലിലേക്ക് കൊണ്ടുപോയി. അതിന്റെ കാരണം എന്നാ? ദൈവത്തിന്റെ വചനം അവർ അനുസരിക്കാതെ വന്നതാ. ദൈവത്തിന്റെ വചനം അവർ അനുസരിച്ചില്ലേ? നോക്ക്, ആ ശബത്തിനോടുള്ള ബന്ധത്തിൽ ദൈവം അവരോട് കൽപ്പിച്ച ആ വാക്കുകൾ 490 വർഷം അവര് അനുസരിച്ചില്ലേ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രാരംഭമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തായിരുന്നു അവർ ഇത് അനുസരിക്കാഞ്ഞതിന്റെ കാരണം? നോക്കുക, ഇവരെ ഇങ്ങനെ 70 വർഷം ബാബേല് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. ദാനിയേൽ ഉൾപ്പെടെയുള്ളവർ ആ പ്രവാസത്തിലേക്ക് പോയി. അതിന്റെ പ്രധാന കാരണം നമ്മൾ കണ്ടു, ദൈവത്തിന്റെ ശബത്തുകൾ അവര് ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ചില്ലേ? 6 വർഷം കൃഷി ചെയ്ത് 7-ാം വർഷം കൃഷി ചെയ്യാതെ ദൈവം തരുന്നത് കൊണ്ട് ഭക്ഷിക്കണമെന്നുള്ളത് പറഞ്ഞു, അവരനുസരിച്ചില്ലേ? ഞാനിവിടെ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, എന്തായിരുന്നു പ്രധാന കാരണം? ആ കാരണം, ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ദൈവം വാക്ക് പറഞ്ഞു, 6-ാം വർഷം ഞാൻ 3 വർഷത്തിന്റെ കൃഷി തരാം, വിളവ് തരാം. അവർക്ക് വിശ്വസിക്കാനൊക്കത്തില്ലേ? 3 വർഷത്തിന്റെ വിളവ് എങ്ങനെയാണ് ഒന്നിച്ച് തരുന്നത്? അവർക്ക് ഒരിക്കൽ പോലും അത് കിട്ടിയിട്ടില്ലേ? 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം അവർ കൃഷി ചെയ്യാൻ പോകുന്ന ദൈവത്തിന് അറിയാം. അപ്പോൾ അവർ ഓരോ പ്രാവശ്യം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ലൂക്കോസ് 12:29-31 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, ആ വാക്യം നമുക്ക് വളരെ പരിചയമാണ്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. യഹൂദർ പറ്റിയ പരാജയം, ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? പുതിയ നിയമ വിശ്വാസികളോട് ദൈവപുത്രൻ നമുക്ക് മുന്നറിയിപ്പ് തന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. കാരണമെന്ന, ദൈവത്തിനത് തരുവാൻ നമുക്ക് കഴിയും. ദൈവത്തിലുള്ള വിശ്വാസം ഇവിടെ വളരെ ആവശ്യമാണ്. അവർ അവിശ്വാസികളായിപ്പോയി. നമുക്ക് ആ പുതിയ നിയമ വിശ്വാസികളുള്ള ബന്ധത്തിലും, മനുഷ്യൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനത്തെ പലപ്പോഴും അനുസരിക്കാതെ ലോകത്തിന്റെ വഴികളിലും മാർഗങ്ങളിലേക്കും പോകുന്നതിന്റെ കാരണം എന്താ? അവന്റെ ആകെ ചിന്ത, അവന് ഭക്ഷിക്കണം, എന്ത് തിന്നും എന്ത് കുടിക്കും, അവന്റെ ഈ വേൾഡ്ലി കംഫോർട്സ് ആണ്, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. യഹൂദന് പറ്റിയ പോലെ തന്നെ ഇവിടെയും പറ്റുകയാണ്. കർത്താവ് അതിന്റെ മുറിയിരിപ്പന്ന് എന്നൊരു ഭാഗം കൂടെ ഏതാനും മിനിസ്റ്റർ കൊണ്ട് എടുത്തു പോകട്ടെ. ഈ ലേവിയർ 25:8 ഉള്ള വാക്യം വായിക്കുമ്പോൾ, ലേവിയർ 25, എനിക്കത് വായിപ്പാൻ പോലെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. ലേവിയ പുസ്തകം 25:8-17 വായിച്ചാല് നമുക്കറിയാം, ആ 9-ാം വാക്യം 7-ാം മാസം 10-ാം തീയതി കാഹളത്തിനോട് ജ്ഞാപകമായിരിക്കണം. നോക്കുക, 7 ജൂബിലി ശബത്തിയറ് കഴിഞ്ഞു, 49 വർഷമായി. 49 വർഷം അവസാനിക്കുമ്പോൾ അവൾ കാഹളം ധ്വനിപ്പിക്കുകയാണ്. ആ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ആ കാഹളത്തിന് പറഞ്ഞിരിക്കുന്ന പേരാണ് ജൂബിലി. ജൂബിലി ഇയർ, ജോബേൽ എന്ന പദത്തിൽ നിന്നാണ് ജൂബിലി എന്നുള്ള പദം വന്നത്. ജോബേൽ എന്ന വാക്കിന്റെ അർത്ഥം ടു റിസ്റ്റോർ ഓർ ടു ബ്രിങ് ബാക്ക്, എല്ലാം യഥാസ്ഥാനപ്പെടുത്തുക. ഞാൻ ഈ വാക്യം വായിക്കാതെ എടുത്ത് പറയട്ടെ, എനിക്ക് തോന്നുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും സന്തോഷകരമായ സമയം ഈ കാഹളം ധ്വനിക്കുന്ന സമയമാണ്. അവിടെ വായിച്ചാൽ അറിയാം എന്താണെന്നറിയാമോ? 13-ാം വാക്യത്തിൽ ഇങ്ങനെ, യോവേൽ സംവത്സരത്തിൽ നിങ്ങൾ താൻ താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇവിടെ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, ഒരുത്തൻ പാവപ്പെട്ടു പോയി, അവൻ വസ്തു വിറ്റു, അവൻ പിന്നെയും ദരിദ്രനായി, അവൻ തന്നെത്താൻ വിറ്റു അടിമയായി, അവൻ മറ്റൊരു യജമാനൊരു യഹൂദൻ അടിമയായി പോയി, അവൻ വസ്തുക്കൾ വിറ്റു, ആ കുടുംബം ദരിദ്രരായി, ആ വസ്തുക്കളൊക്കെ മറ്റുള്ളവരുടെ കയ്യിലായി. പക്ഷെ ജൂബിലി ഇയറിൽ കാഹളധ്വനി ചോദിച്ചു കഴിയുമ്പോൾ ഇസ്രായേലിലുള്ള എല്ലാ വീട്ടുകാർക്കും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഭൂമികൾ തിരിച്ചു കിട്ടുകയാണ്. 2, അവർക്ക് നഷ്ടപ്പെട്ടു പോയ അപ്പന്മാരെയും അമ്മമാരെയും ജൂബിലി വർഷത്തിൽ തിരിച്ചു കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഫാമിലിക്കും ദർ ഇസ് എ റീയൂണിയൻ, അവരുടെ കുടുംബാംഗങ്ങൾ മടങ്ങി വരുന്നു, അവരുടെ അവകാശങ്ങൾ മടക്കി കിട്ടുന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇസ്രായേലിന്റെ ഏത് മുഖത്തി എന്ന് നോക്കിയാലും അവിടെ മുഴുവൻ സന്തോഷമാണ്. ജൂബിലി ഇയർ, എവറിത്തിങ് ഈസ് റീസ്റ്റോർഡ്. നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ട പിതാക്കന്മാരെ തിരിച്ചു കിട്ടി, കുഞ്ഞുങ്ങൾക്ക് അപ്പന്മാരെ കിട്ടി, അപ്പന്മാർക്ക് കുഞ്ഞുങ്ങളെയും മക്കളെയും തിരിച്ചു കിട്ടി, ദരിദ്രരായിരുന്ന കുടുംബങ്ങൾക്ക് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അവരുടെ പാടങ്ങളും ഒക്കെ തിരിച്ചു കിട്ടി. എവറിത്തിങ് ഈസ് റീസ്റ്റോർഡ്. യെസ്, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. അപ്പോസ്തലർ 3:21. Acts 3:21, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. 3:21, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മഹാന്തരം അരുളിച്ചെയ്തു, യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളണം. everything is restored. To restore or to bring back. എല്ലാം അതിന്റെ പൂർവ്വസ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. എന്തൊരു വണ്ടർഫുൾ ഡേ ആണ്. ആ ശബത്തിനെ കുറിച്ച് ദൈവം പഠിപ്പിച്ചു കൊടുത്തു. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ മനുഷ്യൻ അവന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞാനതിനെ കുറിച്ച് ഒരു ചെറിയ പഠനം നടത്തിയപ്പോൾ മനസ്സിലായി, പീസ്, ജോയ്, റെസ്റ്റ് ആൻഡ് റെസ്റ്റോറേഷൻ, നാല് കാര്യങ്ങൾ ജൂബിലിയിൽ നടക്കും. There is peace everywhere, there is joy everywhere, there is rest everywhere, there is restoration everywhere. അവരുടെ മൃഗങ്ങൾ പോലും ജോലി ചെയ്യുന്നില്ലേ, അവരുടെ പാടത്തും അവരുടെ മുന്തിരിയിലും ഒക്കെ കിളിർക്കുന്നത് അവർ ഭക്ഷിച്ച് അവരാസ്വദിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ അവിടെ ഓർപ്പിച്ച് ഞാൻ ആ പഠനം അവിടെ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവിടെ ആ 25-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വാക്യം വായിച്ചാൽ, യോവൽ സംവത്സരത്തിന്റെ പിമ്പുള്ള സംവത്സരങ്ങളിൽ സംഖ്യക്കത്തോണ്ണം നിന്റെ കൂട്ടുകാരനോട് വാങ്ങണം, അനുഭവ സംവത്സരത്തിന്റെ സംഖ്യക്കത്തോണ്ണം അവൻ നിനക്ക് വിൽക്കണം. സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയരണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം. കർത്താവിന് സ്തോത്രം. ദൈവം മറ്റൊരു കാര്യം പഠിപ്പിച്ചു, നിങ്ങൾ സ്ഥലങ്ങൾ വിൽക്കുകയാണ്, നിങ്ങൾ സ്ഥലങ്ങൾ വാങ്ങുകയാണ്. ദൈവം എടുത്തു പറഞ്ഞു, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം. കാരണം എന്താ, ഒരു യഹൂദൻ ഭൂമി വിൽക്കുമ്പോൾ ഒരു മാക്സിമം കയ്യിൽ സൂക്ഷിക്കാവുന്നത് ഈ കാഹളം തുണിക്കുന്ന ജൂബിലി ഇയറുകയാണ്. അപ്പോൾ ഒരുത്തൻ 5 വർഷം കൂടെ ഉള്ളൂ കാഹളം തുണിപ്പിക്കാൻ. അപ്പോൾ ഒരു വസ്തു വിൽക്കുകയാണെങ്കിൽ 5 വർഷത്തിന്റെ കണക്കാക്കിയേ വിൽക്കാനൊക്കത്തുള്ളൂ. 48 വർഷമായി അവന്റെ ഭൂമി വിൽക്കുകയാണ്. അവന് വാസ്തവത്തിൽ 49 വർഷത്തിന്റെ വിലയെ കൽപ്പിക്കാനൊക്കത്തുള്ളൂ. കാരണം എന്നാ, മേടിക്കുന്നവന് 1 വർഷം കൂടെ കൃഷി ചെയ്യാനൊക്കത്തുള്ളൂ. ദൈവം പറഞ്ഞു കൊടുത്തു, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ നിന്റെ ഭൂമിയുടെ വിലയും നീ താഴ്ത്തണം. ഇവിടെ കർത്താവ് നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നു. സകലവും യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള സമയം സംജാതമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിന്റെ സകല കാര്യത്തിനും നാം വില കുറച്ചു കൊള്ളണം. യഹൂദന് പറ്റിയ പരാജയം എന്ത് ഭക്ഷിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കി. യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു, നിങ്ങൾ അതിനെ കുറിച്ച് വിചാരപ്പെടണ്ട, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുക, നിങ്ങൾക്ക് അതോടുകൂടെ സകലവും തരാം. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുത്. നമ്മൾ അതിൽ ആകുലചിത്തിയിലാകുമ്പോൾ ലോകമനുഷ്യനും നമ്മളുമായിട്ട് വ്യത്യാസമില്ലേ. വീണ്ടും ഇവിടെ ജൂബിലിയോട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചു, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ ആ സ്ഥലത്തിന്റെ വിലയിൽ നീ കുറച്ചോളും. ഇന്ന സന്ധ്യയില് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സകല സംഭവങ്ങളും പ്രവചന പഠനങ്ങളും ഒരുപോലൊരു സത്യം പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു മടങ്ങി വന്ന് സകലവും യഥാസ്ഥാനപ്പെടുത്തുവാൻ സമയമായി. ഇത് മനസ്സിലാകുമ്പോൾ ഈ ലോകത്തിന് കൊടുക്കുന്ന വില, ഈ കാണുന്ന സകലത്തിന്റെ വില, തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഇതെല്ലാം താൽക്കാലികമാണ്. ജൂബിലി ഇയർ അടുക്കുന്നു, ഇതിന്റെ ദിവസങ്ങൾ കഴിയുന്നു. And we should really estimate the diminishing value of the things around us. നമ്മുടെ ചുറ്റുപാടുമുള്ള വില കുറയുന്നതിന്റെ വില, അതിനനുസരിച്ച് നാം വില ആക്കണം. നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ കർത്താവിനോട് പറ്റി നിൽക്കേണ്ടിയ ഒരു കാലഘട്ടമാണ്. അവൻ വേഗം മടങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തും ഏത് സന്ദർഭത്തിലും കർത്താവിന്റെ വരവ് സംഭവിക്കാം. എനിക്കൊരു ഭാഗം കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു, ആ ഭാവമൊക്കെ ഞാൻ വിടുകയാണ്. ഒരിക്കൽ ഈജിപ്തിന്റെ ഭൂമി മുഴുവൻ യോസേഫ് ഒന്നൊന്നായി മേടിച്ചു. ആദ്യം മിസ്രയീമ്യരുടെ പണം മേടിച്ചു, പിന്നെ അവരുടെ കന്നുകാലികളെ മേടിച്ചു, പിന്നെ അവരുടെ വസ്തുക്കൾ മേടിച്ചു, എല്ലാം ഫറവോനുള്ളതാക്കി കൊടുത്തു. സ്തോത്രം, യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു, അവന്റെ മടങ്ങി വരവിൽ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് സാധിക്കും. നമ്മുടെ അടുത്ത ബന്ധുവായി വന്ന് മനുഷ്യന്റെ കയ്യിൽ തന്ന ഭൂമി അവകാശം നഷ്ടപ്പെട്ട് സാത്താന്റേതായി മാറി, അവനതിന്റെ അവകാശം തിരിച്ചു മേടിക്കും. അവസാനം സകലവും പിതാവായ ദൈവത്തിന് അവൻ ഏൽപ്പിച്ചു കൊടുക്കും. കൊരിന്ത്യലേഖനത്തിൽ വായിക്കും, രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കും. അന്ന് സകല വാഴ്ചയ്ക്കും അവസാനം വന്നിട്ട് പിതാവായ ദൈവം സകലത്തിൻ്റെയും അധിപനായി. ഏദനിൽ ഇറങ്ങി വന്ന് മനുഷ്യനോടൊത്ത് സംസർഗം നടത്തിയ ദൈവത്തിന് വീണ്ടും ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ. കർത്താവിന് സ്തോത്രം. അതിൻ്റെ വലിയ നിഴലുകളാണ് ഈ ജൂബിലി, ഈ ശബത്ത്, ഈ വീക്കിലി ശബത്തിലൊക്കെ നാം കാണുന്നത്. തന്നെ നമ്മളവിടെ ഓർത്ത കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഹൂദന് ബാബേൽ പ്രവാസത്തിൽ അവൻ പോയത് എന്ത് പക്ഷിക്കും എന്നുള്ള ചിന്തയായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തെക്കാട്ടിൽ പ്രാധാന്യത എന്ത് പക്ഷിക്കും എന്ന സന്ധ്യയിൽ വളരെ പ്രാധാന്യമായി ചിന്തിക്കുക. നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടില്ലേ. യെസ്, ജീവിതത്തിന്റെ അന്ത്യത്തിൽ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ അവന്റെ കരത്തിന്റെ കരുതൽ കാണുവാൻ കഴിയും. നമ്മൾ വിചാരപ്പെട്ടാൽ കർത്താവ് പറഞ്ഞു, നമ്മുടെ തല നമുക്ക് ഒരു നീളം ഒരു മുഴം നീളം കൂടെ കൂട്ടുവാൻ കഴിയില്ലേ. നമ്മുടെ തലയിലെ രോമങ്ങളെ വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ കഴിയില്ല. നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ലേ. അവൻ നമുക്കായി കരുതുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുക, അവരുടെ വചനം അനുസരിക്കുക. അവരനുസരിക്കാതെ വന്നു. ദാനിയേൽ ഉൾപ്പെടെയുള്ളവർ ബാബേലിൽ 70 വർഷം പ്രവാസത്തിൽ കടന്നുപോയി. ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിച്ചത്, യേശു ക്രിസ്തു എല്ലാം റീസ്റ്റോർ ചെയ്യുന്നു, അതിൻ്റെ സമയം അടുത്തു എന്നുള്ളത് കാണുമ്പോൾ വി നീഡ് എ പ്രോപ്പർ വാല്യുവേഷൻ ഇൻ റിലേഷൻ ടു ദ ഡിമിനിഷിങ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. ഈ വസ്തുവിൻ്റെ വിലകളൊക്കെ ജൂബിലി ഇയറിൽ വില കുറയുന്നത് പോലെ എൻ്റെ നിങ്ങളുടെ കൺമുമ്പിൽ എല്ലാത്തിൻ്റെ വില കുറയുന്ന ഒരു കാലഘട്ടമായി മാറണം. Thank you.